wabarakatuh. Bismillahirrahmanirrahim. Innal hamdalillah nahmaduhu wa nasta'inuhu wa nasta'hdih wa na'udzu billahi min shururi anfusina wa sayyiati a'malina may yahdihillahu fala mudilla lahu wa may yudlilhu fala hadiya lahu wa ashhadu an la ilaha illallah wahdahu la sharika lahu wa ashhadu anna muhammadan 'abduhu wa rasuluhu ya ayyuhalladhina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun ya ayyuhan nasu taqoo rabbakum alladhi khalaqakum min nafsin wahidah wa khalaqa minha zawjaha wa batha minhuma rijalan katiran wa nisaa'a واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരന്മാരെ സത്യാന്വേഷികളെ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചു പാലിച്ച് ജീവിതം ക്രമീകരിക്കുവാനും ചിട്ടപ്പെടുത്തുവാനും എല്ലാ ഓരോരുത്തരെയും ദീനിന്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. നിരാശ എന്ന വിഷയത്തിൽ ഏതാനും കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ നമ്മൾ സംസാരിക്കുന്നത്. മനുഷ്യർ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ അവർക്ക് നൈരാശ്യങ്ങൾ സമ്മാനിക്കുന്ന പല പ്രശ്നങ്ങളും തലപൊക്കുകയും പല വിഷയങ്ങൾ അരങ്ങ് തകർക്കുകയും ചെയ്യും. എല്ലാ വിഷയങ്ങളിലും എന്ന പോലെ ദീനുൽ ഇസ്ലാം ഇത്തരം സന്ദർഭങ്ങളിലും ഒരു വിശ്വാസിക്ക് വഴികാട്ടിയും മാർഗദർശിയുമാണ്. ഒരു വിശ്വാസി ഒരിക്കലും നിരാശക്ക് കീഴ്പ്പെട്ട് ഇച്ഛാബന്ധത്തിന് അടിമയായി ജീവിക്കേണ്ടവനല്ല. പ്രത്യാശയിലും പ്രതീക്ഷയിലും കഴിഞ്ഞുകൂടേണ്ടവനാണ്. അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാം നിരാശ ആരുടെ ലക്ഷണമാണ്? ഒരു വിശ്വാസി നിരാശയിൽ നിന്ന് മുക്തി നേടുവാൻ രക്ഷപ്പെടുവാൻ അവൻ പ്രയോഗവൽക്കരിക്കേണ്ടത് എന്താണ്? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചില ചരിത്ര സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ഏതാനും കാര്യങ്ങൾ ഉണർത്തുവാനാണ് ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത്. സത്യനിഷേധികളുടെ വിശേഷണവും സ്വഭാവവുമാണ് നിരാശപ്പെടുക എന്നുള്ളത്. അത് വിശ്വാസിക്ക് ഉണ്ടാവേണ്ട ലക്ഷണമേ അല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളോട് പറഞ്ഞതായി ഇപ്രകാരം ഉണർത്തുന്നു: യാ ബനീ ഇസ്ഹബു ഫതഹസ്സസു മി യൂസുഫ വ അഖീ വല തയ്അസു മിർ റൗഹില്ലാ إِنَّهُ لَا يَيْأَسُ مِنْ رَوْحِ اللَّهِ إِلَّا الْقَوْمُ الْكَافِرُونَ يَا بَنِيَّ എന്റെ മക്കളെ, അഥവാ യൂസുഫ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കളെ വിളിച്ച് അവരോട് പറയുകയാണ്, ഇസ്ഹബു നിങ്ങൾ പോവുക, ഫതഹസ്സസു മിൻ യൂസുഫ വ അഖീ യൂസുഫിനെയും യൂസുഫിന്റെ സഹോദരൻ ബിനിയാമീനെയും നിങ്ങൾ അന്വേഷിക്കുക. വല തയ്അസു മിർ റൗഹില്ലാ, അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. ഇന്നഹു ലാ യയ്അസു മിർ റൂഹില്ലാ, തീർച്ചയായും അല്ലെങ്കിൽ കാരണം അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തിൽ നിരാശപ്പെടൽ, ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അവിശ്വാസികൾ മാത്രമാണ്. ഇവിടെ യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മക്കളെ വിളിച്ചുണർത്തിയ ഈ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അന്ത്യനാൾ വരേക്കും ലോകം ഓതുവാൻ, പഠിക്കുവാൻ, അവരുടെ പഠനത്തിന് വിധേയമാക്കുവാൻ വചനമായി അവതരിപ്പിച്ചു. അതിൽ കുറേ വിഷയങ്ങളുണ്ട്. യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ രണ്ട് ഭാര്യമാരിൽ റാഹേൽ എന്ന ഭാര്യയിലാണ് യൂസുഫ് ബിനിയാമീൻ സന്തതികൾ. റാഹേൽ എന്ന രണ്ടാം ഭാര്യയിൽ ഉണ്ടായ 10 മക്കൾ യൂസുഫിനോടും സഹോദരനോടും അസൂയപ്പെട്ട്, വിശിഷ്യ യൂസുഫിനോട് അസൂയപ്പെട്ട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയെ കിണറ്റിൽ, പൊട്ടക്കിണറ്റിൽ എറിഞ്ഞ് അദ്ദേഹത്തെ ചെന്നായ പിടിച്ചതാണെന്ന് ഉപ്പയോട് കളവ് പറഞ്ഞ്, അങ്ങനെ യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം നഷ്ടപ്പെട്ട ചരിത്രം. പിന്നീട് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്ത് ദേശത്ത് വിൽക്കപ്പെടുകയും അങ്ങനെ ഈജിപ്തിൽ അസീസിന്റെ കൊട്ടാരത്തിൽ വൃത്യനായി, പിന്നീട് അവിടെ നിന്ന് ജയിലറകളിൽ അഴികൾക്കുള്ളിൽ കഴിഞ്ഞ് പിന്നീട് അഴികളിൽ നിന്ന് രാജകൊട്ടാരത്തിലെത്തി അവിടുത്തെ സാമ്പത്തിക കാര്യം ശ്രദ്ധിക്കുന്ന, പിന്നീട് ഈജിപ്തിലെ ഭരണാധികാരിയാകുന്ന ആ കാലഘട്ടം. ബിനിയാമീനും യൂസുഫിൻ അരികിലെത്തി. കനാൻ ദേശത്തു നിന്ന് യൂസുഫിന്റെ സഹോദരങ്ങൾ 10 പേർ ഭക്ഷ്യസാധനങ്ങൾക്ക് വേണ്ടി ഈജിപ്തിലെത്തി. അങ്ങനെ ബിനിയാമീൻ പിടിക്കപ്പെടുകയും യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സഹോദരനെ തന്റെ അടുക്കൽ പാത്തു വെക്കുകയും ചെയ്ത ആ സന്ദർഭവുമായി ബന്ധപ്പെട്ട് യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ 10 മക്കളോട് കനാൻ ദേശത്ത് വെച്ച് പറഞ്ഞ കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ അനുസ്മരിക്കുന്നത്. മക്കളോട് പറയുകയാണ്, യാ ബനീ യദ്ഹബു ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീ, നിങ്ങൾ പോവുക, യൂസുഫിനെയും അദ്ദേഹത്തിന്റെ സഹോദരനെയും നിങ്ങൾ അന്വേഷിക്കുക. വലാത്തൈ അസുമിർ റൂഹില്ല, അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. ഫഇന്നഹു ലായൈ അസുമിർ റൂഹില്ല ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ, അള്ളാഹുവിൽ നിന്നുള്ള സമാശ്വാസത്തിൽ ഇച്ഛാഭംഗപ്പെടലും നിരാശപ്പെടലും അവിശ്വാസികൾ മാത്രമാണ്. ഇവിടെ നിരാശ അത് അവിശ്വാസത്തിന്റെയും അവിശ്വാസികളുടെയും പ്രത്യേകതയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. എങ്കിൽ ഒരു വിശ്വാസി നിരാശക്കടിമയാവുക എന്നുള്ളത് പാടുള്ളതല്ല എന്ന് നമുക്കെല്ലാവർക്കും ഉറപ്പിക്കാം. ഇപ്രകാരം സൂറത്ത് ഹിജ്റിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട് ഉണർത്തുന്ന വചനത്തിൽ നൈരാശ്യം, വിശിഷ്യ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യത്തിലുള്ള നൈരാശ്യം, അത് വഴിപിഴച്ച ജനതയുടെ വിശേഷണമായിട്ടാണ് ഉണർത്തുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഇസ്മായിൽ എന്ന ജ്ഞാനിയായ, അല്ലെങ്കിൽ ജ്ഞാനിയായ ഒരു കുഞ്ഞുണ്ടാകുന്നു എന്ന സുവിശേഷം പറയാൻ മലക്കുകൾ വന്ന സന്ദർഭത്തിൽ, അതേപോലെ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനതയെ നശിപ്പിക്കുവാൻ മലക്കുകൾ വന്ന സന്ദർഭത്തിൽ, മലക്കുകളും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും നടത്തിയ സംസാരം, അതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ഹിജ്റിൽ ഏതാനും ആയത്തുകളായിട്ട് അവതരിപ്പിക്കുന്നത്. വനബ്ബിഹും അം ദൈഫി ഇബ്രാഹിം ഇദ്ദഖലു അലൈഹി ഫഖാലു സലാമ ഖാല ഇന്നാ മിൻകും വജിലൂൻ ഖാലു ലാ തൗജൽ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ അലീം ഖാല അബശ്ശർതുമൂനി അലാ അമ്മസ്സനിയൽ കിബർ ഫബിമ തുബശ്ശിറൂൻ ഖാലു ബശ്ശർനാക ബിൽഹഖ് فلا تقم من القانطين قال ومن يقنط من رحمة ربه إلا القوم الضالون
ابراهيم ന്റെ അടികളിലേക്ക് വന്ന അതിഥികളെക്കുറിച്ച് നിങ്ങൾ ആളുകളോട് വിവരം നൽകുക.
ونبئهم عن طيف إبراهيم إذ دخلوا عليه فقالوا سلاما അതിഥികൾ വന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയോട് സലാം പറഞ്ഞു. അവരെ കണ്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭയന്നുപോയി. ഖാല ഇന്നാ മിൻകും വജിലൂൻ, നിങ്ങളുടെ വിഷയത്തിൽ നമുക്ക് പേടി ഭീതിയുണ്ട് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. മലക്കുകൾ പറഞ്ഞു, ഖാലു ലാ തഊജൽ, ഇബ്രാഹിം നിങ്ങൾ ഭയക്കേണ്ടതില്ല, ഭീതിപ്പെടേണ്ടതില്ല. ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ അലീ, ജ്ഞാനിയായ ഒരു സന്തതി നിങ്ങൾക്ക് പിറക്കാൻ പോകുന്നു എന്ന സുവിശേഷം പറയാൻ വന്നവരാണ് ഞങ്ങൾ. ഞങ്ങൾ അള്ളാഹുവിന്റെ മലക്കുകളാണ്, ദൂതന്മാരാണ്, സന്തോഷ വാർത്ത വഹിക്കുന്ന അള്ളാഹുവിൽ നിന്നുള്ള ദൂതന്മാരാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ആശ്ചര്യചിത്തനായി അത്ഭുതപ്പെട്ട്, കാരണം അദ്ദേഹം വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്തെ എത്തി നിൽക്കുന്നത്, ജീവിത നാളുകൾ അത്രയും, ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി അള്ളാഹുവിനോട് ഏറെ ദുആ ചെയ്തിട്ടുണ്ട്. ആ വിളിക്കുള്ള ഉത്തരം, ആ വിളികൾക്കുള്ള ഉത്തരം വന്നെത്തുന്നത് വാർദ്ധക്യത്തിന്റെ അവസാനത്തിലാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെട്ടുകൊണ്ടല്ല, പിന്നെയോ ആശ്ചര്യ ചിത്തനായിക്കൊണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു പോയ അബശർത്തുമൂനി അല അമ്മസ്തനിയൽ കിബർ ഫബിമത്തു ബഷീറൂൻ, ഈ വാർദ്ധക്യത്തിന്റെ അങ്ങേയറ്റത്താണോ നിങ്ങൾ എനിക്ക് കുഞ്ഞുണ്ടാകുന്നു എന്ന സുവിശേഷം പറയുന്നത്? എന്താണ് നിങ്ങൾ ഈ പറയുന്ന സുവിശേഷം എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചപ്പോൾ, ഖാലു ബശർനാക ബിൽ ഹഖ്, ഞങ്ങൾ നിങ്ങൾക്ക് ഹക്കാണ് അല്ലെങ്കിൽ ഹക്കായതുകൊണ്ടാണ് സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നത്. ഫലാ തകും മിനൽ ഖാനിഖീൻ, അതുകൊണ്ട് ഇബ്രാഹിം നിങ്ങൾ നിരാശപ്പെട്ടവരുടെ കൂട്ടത്തിൽ അകപ്പെടരുത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകളോട് തിരിച്ചു പറയുകയാണ്, ഖാല വമൈ യഖ്നതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലൽ ഖൗമു ദാല്ലൂൻ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ ആരാണ് നിരാശപ്പെടുക? മലക്കുകളോട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രതികരണം ആരാ നിരാശപ്പെടുക? ഇല്ലൽ ഖൗമു ദാല്ലൂൻ, മാർഗഭ്രംശികളായ വഴിവിടച്ചവരായ ആളുകൾ മാത്രമേ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടുകയുള്ളൂ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മലക്കുകളോട് തിരിച്ചു പറയുകയുണ്ടായി. അപ്പോ നൈരാശ്യം ആരുടെ ലക്ഷണം? നൈരാശ്യം അവിശ്വാസികളുടെയും മാർഗഭ്രംശികളുടെയും ലക്ഷണമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈമാൻ രൂഢമൂലമായി, തവക്കുൽ യഥാവിധമായി, അള്ളാഹുവെക്കുറിച്ചുള്ള പ്രതീക്ഷ കൃത്യമായി വന്ന അള്ളാഹുവിന്റെ ദാസന്മാർ ഒരിക്കലും അവരുടെ ലക്ഷണമായി നൈരാശ്യത്തെ, നിരാശയെ കൊണ്ടു നടക്കുകയില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വൻ പാപങ്ങളെ എണ്ണിയപ്പോൾ, ഷെയ്ഖ് അൽബാനിയൊക്കെ റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ സഹീഹായി എടുത്തുദ്ധരിച്ച ഒരു ഹദീസിൽ, അക്ബറുൽ ഖബായർ, വൻ പാപങ്ങളെ തിരുനബി എണ്ണിയപ്പോൾ അതിലൊന്നാമത് അശ്ശിർക്കു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുചേർക്കൽ, എന്നിട്ട് രണ്ടാമത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, വൽ ഇയാസു മിർ റൗഹില്ലാ വൽ ഖനൂതു മിർ റഹ്മത്തില്ലാ. വൽ ഇയാസു മിർ റൗഹില്ലാ, വൻ പാപങ്ങളിൽ രണ്ടാമത്തെ വൻ പാപം അള്ളാഹു നൽകുന്ന, അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസത്തിൽ ഇച്ഛാഭംഗപ്പെടലും, വൽ ഖനൂതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടലുമാണ് വൻ പാപം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിൽ നിന്നുള്ള റൗഹ് ആശ്വാസം, അതിലുള്ള ഇയാസ് ഇച്ഛാഭംഗം, അതേപോലെ അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് കാരുണ്യം, അതിലുള്ള അൽ ഖനൂത് നിരാശ നൈരാശ്യം, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ചത് അക്ബറുൽ ഖബായിർ, പാപങ്ങളിൽ വൻ പാപം എന്നാണ്. എന്തുകൊണ്ടാണ് ഉമ്മത്തികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവ്വിധം പഠിപ്പിച്ചത്? മനുഷ്യർ ഞെരുക്കമുണ്ടായാൽ, പ്രയാസമുണ്ടായാൽ, ഭീതിജനകമായ ഒരു വാർത്ത കേട്ടാൽ അമ്പരപ്പിക്കുന്ന, അല്ലെങ്കിൽ മനുഷ്യരെ പ്രയാസപ്പെടുത്തുന്ന, മാനസികമായി പിരിമുറുക്കമുണ്ടാക്കുന്ന ഒരു വാർത്ത കേട്ടിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാർ നെട്ടോട്ടത്തിലാണ്, ഇച്ഛാഭംഗത്തിലാണ്, നൈരാശ്യത്തിലാണ്. ഇച്ഛാഭംഗവും നൈരാശ്യവും മനുഷ്യന്മാരെ സ്തുത്യർഹമായ പല, സ്തുത്യർഹമല്ലാത്ത പല ചെയ്തികൾക്കും പല വിചാരങ്ങൾക്കും, ചെയ്തികളിലേക്കും വിചാരങ്ങളിലേക്കൊക്കെ മനുഷ്യന്മാരെ കൊണ്ടെത്തിക്കും. ജീവിതത്തിൽ നൈരാശ്യം കൊണ്ട് തോർത്തുമുണ്ടിൽ കെട്ടിത്തൂങ്ങി ജീവിതം ഒതുക്കുന്നവരെ നമ്മൾ കേട്ടിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഔദുബില്ല. വിഷം കഴിച്ചും അതേപോലെ തന്നെ സ്വന്തം ശരീരങ്ങളെ അപകടത്തിലേക്ക് എടുത്തെറിഞ്ഞു, അതേപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങിയും ഒക്കെ മനുഷ്യന്മാർ പല രീതിയിലാണ് ജീവിതം ഈ ദുനിയാവിൽ അവസാനിപ്പിക്കുന്നത്. പലരുടെയും ആത്മഹത്യയുടെ പിന്നിൽ അവർക്ക് ജീവിത നൈരാശ്യം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ ഇങ്ങനെ ഒരു അന്ത്യമുണ്ടായാൽ, പരലോകത്തേക്ക് ആത്മഹത്യയിലൂടെ ഒരു യാത്ര ഉണ്ടായാൽ അവന് രക്ഷയില്ല. എങ്ങനെ ആത്മഹത്യ ചെയ്തോ അങ്ങനെ നരകത്തിൽ ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പ്. വിഷം കുടിച്ചവൻ വിഷം കുടിച്ചുകൊണ്ടേ ഇരിക്കും നരകത്തിൽ. ഉയരത്തിൽ നിന്ന് ചാടി മരിച്ചവൻ അങ്ങനെ തന്നെ ചാടിക്കൊണ്ടിരിക്കും നരകത്തിൽ. അങ്ങനെ ഉയരത്തിൽ നിന്ന് ചാടാൻ പറ്റിയ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വതാല ചില ഉയർന്ന സ്ഥലങ്ങളെ നരകത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. സഊദ് എന്നൊക്കെ പേരിൽ ഉയരമുള്ള കുന്നുകൾ നരകത്തിലുണ്ട്. വൈൽ എന്ന് പറയുന്ന ആഴത്തിൽ അഗാധമായ ഗർത്തങ്ങളും താഴ്ചകളും നരകത്തിലുണ്ട്. അതേപോലെ ആയുധങ്ങൾ ഉപയോഗിച്ച് തന്നെ കുത്തിക്കീറി ഒരാൾ ഈ ജീവിതം ഒടുക്കിയിട്ടുണ്ട് എങ്കിൽ അവൻ നരകത്തിൽ അങ്ങനെ ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൈരാശ്യത്തിന് അടിപ്പെട്ട് നിരാശക്ക് കീഴൊതുങ്ങി മനുഷ്യന്മാര് പല അരുതായ്മകളും ചെയ്യും. ചിലരുടെ വിശ്വാസം തന്നെ കെടും. ജീവിതത്തിൽ നൈരാശ്യം പേറി പലരും ചെയ്യുന്നത് എന്താ? വിശ്വാസം കൊണ്ടുപോയി അന്യരുടെ കാൽ കീഴിൽ പണയം വെക്കും. പല സിദ്ധന്മാരുടെയും പല ഗണികന്മാരുടെയും പല ശാസ്ത്രിമാരുടെയും പല അസ്മാവിന്റെ പണിക്കാരുടെയും ഒക്കെ ജിന്നുമ്മമാരുടെയും ഒക്കെ കാൽ കീഴിൽ ആളുകൾ വിശ്വാസം പണയപ്പെടുത്തലപ്പോളാ. ഏലസിൽ, നൂലിൽ, അതേപോലെ തന്നെ ശിർക്കൻ മന്ത്രങ്ങളിലൊക്കെ മനുഷ്യന്മാർ ആശ്രിതരായി ആദർശം പണയപ്പെടുത്തലപ്പോളാ. നൈരാശ്യം ജീവിതത്തിൽ അവർക്ക് ഉണ്ടാകുമ്പോഴാണ്. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ തങ്ങൾ നൈരാശ്യത്തെ വൻപാപങ്ങളിൽ എണ്ണിയത് എന്നത് ഇത്തരം ആളുകളുടെ ചെയ്തികൾ നമ്മൾ അറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ജീവിതത്തിൽ നിരാശപ്പെടരുതേ എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ ഇപ്രകാരം ഉണർത്തി: അലം യഅലമു അന്ന അല്ലാഹ യബ്സുതു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ഖൗമി യുഅ്മിനൂൻ. അവലം യഅലമു, മനുഷ്യർ അറിഞ്ഞില്ലേ? അന്ന അല്ലാഹ യബ്സുതു റിസ്ഖ ലിമൻ യശാ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനത്തെ വിശാലമാക്കി കൊടുക്കുമെന്ന്. വയഖ്ദിർ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം ഇടുസമാക്കും എന്നുള്ളതും അവരറിഞ്ഞില്ലേ? ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ജനതക്കെല്ലാം ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കും. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഉപജീവനം എടുക്കുകയും ചെയ്യും. ഇത് ആളുകൾ അറിഞ്ഞിട്ടില്ലേ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നത്. ഇതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഈ വചനം യഥാവിധം ഓതി മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ എന്തിനാണ് വാർത്താമാധ്യമങ്ങൾ പല വിഷയങ്ങളിലും സജീവമാകുമ്പോൾ എന്റെ ഭാഗധേയം റെഡിലാണോ, എന്റെ ഭാഗധേയം ഗ്രീനിലാണോ, എന്റെ ഭാഗധേയം യെല്ലോയിലാണോ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന്മാര് സങ്കുചിതനാകുന്നത്? മനുഷ്യന്മാർ ഇടുസതയിൽ പിരിമുറുക്കത്തിലാകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല തുടർത്തി പറയുന്നത് നോക്കൂ നിങ്ങൾ: ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. സ്വന്തം ശരീരങ്ങളോട് തന്നെ അതിക്രമം ചെയ്തവർ അഥവാ തെറ്റുകുറ്റങ്ങൾ പ്രവർത്തിച്ചവർ, അവരോട് നിങ്ങൾ പറഞ്ഞേക്കുക: ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടരുത്. തെറ്റുകൾ പ്രവർത്തിച്ചവരോട് വരെ പറയാൻ പറയാണ് അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശപ്പെടരുത്. ഇന്ന അല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പേകുകയും പൊറുക്കുകയും ചെയ്യും. അങ്ങനെയുള്ള വിശാലമായ കാരുണ്യത്തിന്റെ ഉടമയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. പാപികൾക്ക് വരെ അല്ലാഹുവിന്റെ കാരുണ്യം അവരുടെ നേരെ പെയ്തിറങ്ങുമെങ്കിൽ പുണ്യാളന്മാരും വിശുദ്ധന്മാരും വിശ്വാസം ശരിയായവരും അഞ്ച് സമയങ്ങളിൽ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നവരും അള്ളാഹുവിൽ യഥാവിധം തവക്കൂലാക്കി അള്ളാഹുവിൽ യഥാവിധം പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ദാസന്മാരെ സംബന്ധിച്ചിടത്തോളം എന്തിന് ഭീതിയിലകപ്പെടണം? എന്തിന് നിരാശയിൽ സഞ്ചരിക്കണം? എന്തിനവർ ഇച്ഛാഭംഗപ്പെടണം? അതിന്റെ ഒരാവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതുകൊണ്ട് നിരാശ നമ്മളോട് കഴിയൊഴിക്കുവാൻ ഈ വചനത്തിലൂടെ കൽപ്പിക്കുകയാണ്. പ്രതീക്ഷയിലാണ് ഒരു വിശ്വാസി ജീവിക്കേണ്ടത്. നിരാശ ഒരിക്കലും അവനെ ഭരിക്കാൻ പാടുള്ളതല്ല. ദീനുൽ ഇസ്ലാമിൽ പ്രതീക്ഷയിൽ വിശ്വാസിയെ നയിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. അത് വിശ്വാസമായി ആദർശമായി വിശ്വാസി പഠിച്ചിരിക്കേണ്ടതാണ്. അതിലൊന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിന്റെ പരപ്പിൽ അല്ലെങ്കിൽ ഈ ഉലകത്തിൽ എന്ത് സംഭവിക്കുന്നുവോ അതെല്ലാം കാലേക്കൂട്ടി നിശ്ചയിച്ചതാണ്. അല്ലാഹു അറിഞ്ഞതും അല്ലാഹു ഉദ്ദേശിച്ചതും അല്ലാഹു ലൗഹിൽ എഴുതിയതും അല്ലാഹു സൃഷ്ടിച്ചതും മാത്രമേ ഈ ദുനിയാവിൽ നടക്കൂ. വേറെ ദുനിയാവിൽ നടക്കാൻ പോണില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖുല്ല യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലന ഹുവ മൗലാന വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. ഖുൽ പറഞ്ഞേക്കുക, ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലന, ഞങ്ങൾക്ക് ബാധിക്കുകയില്ല ഏൽക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലന, അല്ലാഹു ഞങ്ങൾക്ക് വിധിച്ചതല്ലാതെ അല്ലാഹു ഞങ്ങൾക്ക് എഴുതിയതല്ലാതെ. ഹുവ മൗലാന, അല്ലാഹു ഞങ്ങളുടെ മൗലയാകുന്നു, സംരക്ഷകനും സഹായിയുമാകുന്നു. വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ, അതുകൊണ്ട് വിശ്വാസികളെല്ലാവരും അല്ലാഹുവിന്മേൽ തവക്കുലാക്കി ജീവിക്കട്ടെ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. അബ്ദുല്ലാഹി ഇബ്നു അംർ ബിൻ ആസ് റളിയല്ലാഹു തആലാനുവിൽ നിന്ന് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, കതബല്ലാഹു മഖാദിറൽ ഖലായിഖ് مقادير الخلائق قبل أن يخلق السماوات والأرض بخمسين ألف سنة وأرشه على الماء. الله سبحانه وتعالى مقادير الخلائق سرشتي شراشر انجلوڑے مقادير ودي اندك بڑا نڑکان بونا اندك سمبوكم اندك وراني ديكونا എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന്. ഖബ്ല യഖ്ലുഖ സമാവാതി വൽ അർദ്, അല്ലാഹു വാനങ്ങളെയും ഭൂമിയെയും സൃഷ്ടിക്കുന്നതിന്റെ ബിഖംസീന അൽഫസന, അമ്പതിനായിരം വർഷം മുമ്പ്. വ അർശുഹു അലൽമാ, അന്ന് അല്ലാഹുവിന്റെ അർഷ് വെള്ളത്തിന് മുകളിലായിരുന്നു. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു തിരുമൊഴിയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ, അവ്വലന ഖലഖല്ലാഹുൽ ഖലം, അല്ലാഹു തൂലികയെ ആദ്യ തവണ സൃഷ്ടിച്ചപ്പോൾ, ഖലലഹു ഉക്തുബ്, തൂലികയോട് എഴുതാൻ പറഞ്ഞു എന്നാണ്. തൂലിക ചോദിച്ചു എന്താണ് എഴുതേണ്ടത്? അപ്പോ മഖാദിറുൽ ഖലായിഖ്, സൃഷ്ടികളുടെ മഖാദിർ എഴുതാൻ പറഞ്ഞു എന്നാണ്. അഥവാ ഇവിടെ എന്തൊക്കെ നടക്കാനുണ്ടോ സംഭവിക്കാനുണ്ടോ അതൊക്കെ എഴുതാൻ പറഞ്ഞു എന്നാണ്. അല്ലാഹു അറിഞ്ഞത്, അല്ലാഹു നിശ്ചയിച്ചത്, അല്ലാഹു രേഖപ്പെടുത്തിയത്, അല്ലാഹു സൃഷ്ടിച്ചത് അതേ ഇവിടെ നടക്കൂ, അതിലപ്പുറമൊന്നും നടക്കൂല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും സത്യവിശ്വാസികളോടും വിളിച്ചു പറയാൻ പറഞ്ഞത്. അവിശ്വാസികൾ നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വിശ്വാസികളെയും ഭീതിപ്പെടുത്തുന്ന വാർത്ത പറയാൻ തുടങ്ങി. മുനാഫിഖീങ്ങൾ അത് കൂട്ടുപിടിച്ചിട്ട് പ്രചണ്ഡമായ പ്രചരണം നടത്തി. വലിയ വിപത്തുകൾ ഇതാ വന്നിറങ്ങാൻ പോകുന്നു എന്ന രീതിയിലായിരുന്നു അവരുടെ പ്രചരണം. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരൊറ്റ ആയത്തിലാണെങ്കിൽ മറുപടി, ഖുൽ, തിരിച്ചു പറഞ്ഞേക്കുക, ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു ഞങ്ങൾക്ക് വിധിച്ചത് മാത്രമേ ഞങ്ങൾക്ക് സംഭവിക്കൂ, ഞങ്ങൾക്ക് ബാധിക്കൂ. ഞങ്ങളിൽ അതേ പുലരൂ. ഹുവ മൗലാന, അള്ളാഹു ആവുന്നു ഞങ്ങളുടെ മൗല, സഹായിയും അതേപോലെ തന്നെ ഞങ്ങളുടെ സംരക്ഷകനും. അള്ളാഹുവിൽ തവക്കുലാക്കി ജീവിച്ചോളിയും എന്നാണ് പറയാൻ പറഞ്ഞത്. എത്ര ആശ്വാസത്തിന് വകയേകുന്ന ഒരു വചനമാണിത്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സഹാബികളും ഇത് പറഞ്ഞു, ഇതിൽ പ്രതീക്ഷ വെച്ചു, ഇതിൽ പ്രത്യാശയിൽ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്തരം വചനങ്ങൾ ഏറെ മതി എന്നുള്ളതാണ്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇപ്രകാരം പറഞ്ഞു, വമാ മിൻ ദാബ്ബതിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ വയഅലമു മുസ്തഖറഹ വമുസ്തൗദഅഹ കുല്ലും ഫീ കിതാബിൻ മുബീൻ. വമാ മിൻ ദാബ്ബതിൻ ഫിൽ അർളി, ഭൂമിയിൽ ഒരു ജീവിയുമില്ല, ഇല്ല അലല്ലാഹി റിസ്ഖുഹ, അതിന്റെ ഉപജീവനം അള്ളാഹുവിന്റെ ബാധ്യതയായി ഏറ്റെടുക്കാതെ ഒരൊറ്റ ജീവിയില്ല, അതിന്റെ ഉപജീവനം വായ കീറിയിട്ടുണ്ട് എങ്കിൽ ആ വായയിൽ എന്ത് എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ബാധ്യതയായി ഏറ്റെടുക്കാതെ. വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദു, മറ്റൊരാഴത്തിൽ അല്ല പറഞ്ഞില്ലേ, വഫിസ്സമാഇ റിസ്ഖുകും, ആകാശത്തിലാണ് നിങ്ങളുടെ റിസ്ഖ് ഉപജീവനം. മനസ്സിലായില്ലേ? വമാ തുഅദു, എന്താണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്നത്? അതൊക്കെ ആകാശത്തിലാണുള്ളത്. പടച്ചു തമ്പുരാന്റെ അറിവിലും അള്ളാഹുവിന്റെ നിശ്ചയത്തിലും അവന്റെ തീരുമാനത്തിലും അവന്റെ അടുക്കൽ ലൗഹിൽ രേഖപ്പെടുത്തിയതിലുമാണ് നമ്മളുടെ ഒക്കെ റിസ്ക് ഉള്ളത്. മനസ്സിലായില്ലേ? വയഅലമു മുസ്തഖറഹ വമുസ്തൗദഅഹ, ഓരോ ജന്തുവിന്റെയും ജീവജാലങ്ങളുടെയും താമസ സ്ഥലവും അതിന്റെ സൂക്ഷിപ്പ് സ്ഥലവും അള്ളാഹു അറിയുന്നു. കുല്ലും ഫി കിതാബി മുബീൻ, എല്ലാം സുവ്യക്തമായ ഒരു രേഖയിൽ ഉണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. മറ്റൊരായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വല്ലാഹു ഖലഖകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫതിൻ സുമ്മ ജഅലകും അസ്വാജ, അള്ളാഹു നിങ്ങളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, സുമ്മ മിൻ നുത്ഫതിൻ പിന്നീട് ബീജഗണത്തിൽ നിന്ന്, സുമ്മ ജഅലകും അസ്വാജ, അങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ഇണകളാക്കിയത്. وما تحمل من انثى ولا تضع الا بعلمه, ഒരു പെണ്ണും ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്യുന്നില്ല അല്ലാഹുവിന്റെ അറിവനുകൊണ്ടല്ല അനുസരിച്ചല്ലാതെ. وما يعمر من معمر ولا ينقص من عمره الا في كتاب, ആയുസ് നൽകപ്പെട്ട ഒരാൾക്ക് ആയുസ് നീട്ടിയിടപ്പെട്ടിട്ടില്ല, ആയുസ് ചുരുക്കപ്പെട്ടവന്റെ ഒരു ആയുസ്സും ചുരുക്കപ്പെട്ടിട്ടുമില്ല. الا في كتاب, വ്യക്തമായ ഒരു രേഖയിൽ അത് ഉണ്ടായിട്ടല്ലാതെ. ഇന്ന ദാലിക അലല്ലാഹി യസീർ, ആയുസ് നീട്ടിക്കൊടുക്കലും ആയുസ് ചുരുക്കലും ഒക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ക്ഷിപ്രസാധ്യമാണ്, വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത്. വമ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ്, ഭൂമിയിൽ ഒരു ദുരിതമേറ്റു, വലാഫി അംഫസിക്കും നിങ്ങളുടെ ശരീരത്തിലും അങ്ങനെ ഒരു ദുരിതവും ഉണ്ടായിട്ടില്ല, ഇല്ലാഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ, ആ മുസീബത്ത് ഉണ്ടാകുന്നതിന് മുമ്പ് വ്യക്തമായ ഒരു രേഖയിൽ അത് ഇല്ലാതെ. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അതൊക്കെ അള്ളാഹുവിന് ഏറ്റവും എളുപ്പമുള്ള സംഗതിയാണ്. എന്തിനാണിത് പറഞ്ഞു തരുന്നത്? എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നുവോ അത് ഇഷ്ടകരമാകട്ടെ അനിഷ്ടകരമാകട്ടെ, അത് സന്തോഷത്തിന് വകുപ്പേകുന്നതാകട്ടെ സന്താപത്തിന് വകുപ്പേകുന്നതാകട്ടെ, എന്ത് തന്നെയായാലും അതൊക്കെ ഒരു വ്യക്തമായ രേഖയിലുള്ളതാണ്, അള്ളാഹു നിശ്ചയിച്ചതാണ്, അള്ളാഹു സൃഷ്ടിച്ചതാണ്, അള്ളാഹു അറിഞ്ഞതാണ്. ഇതൊക്കെ എന്തിനാ പറഞ്ഞിരുന്നത്? ലിഖയിലാത്ത സൗ അലാ മാ ഫാതക്കും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാനും, വലാ തഫ്രഹു ബിമാ ആതാക്കും, നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങൾ നിഗളിക്കാതിരിക്കാനും വേണ്ടിയാണ്. അപ്പൊ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇച്ഛാഭംഗപ്പെട്ട് ദുഃഖിതരായി ഖിന്നത പൂണ്ട് ചുരുണ്ട് അങ്ങനെ ആകാൻ പാടുള്ളതല്ല. വല്ലത് കിട്ടി അതിന്റെ പേരിൽ നമ്മൾ നിഗളിക്കാനും അഹങ്കരിക്കാനും പാടുള്ളതല്ല. പിന്നെയോ, നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കണം, അള്ളാഹു കണക്കാക്കി. അതല്ലേ, കുട്ടികൾ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാൻ പറഞ്ഞത്? കുട്ടികൾ മരിച്ചിട്ടുണ്ട് എങ്കിൽ ഇഷ്ടപ്പെട്ട മെമ്പർമാർ മരിച്ചാൽ എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഹംദും ഇസ്തിർജാവും നടത്താനാ പറഞ്ഞത്. ഹംദും ഇസ്തിർജാവും തേടുന്നത് എന്താ? അൽഹംദുലില്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹ് കീഴ്പ്പെടുകയാണ്, അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. പഠിച്ചവന്റെ അറിവനുസരിച്ച്, അള്ളാഹുടെ തീരുമാനം അനുസരിച്ച് നടന്നതാണ് കുട്ടിന്റെ മരണം. കുട്ടിനെ അള്ളാഹു തന്നു, അള്ളാഹു തിരിച്ചെടുത്തു. നമ്മളും അള്ളാഹുവിനുള്ളവരാണ്, നമ്മളും അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ്. കുട്ടി അള്ളാഹുവിനുള്ളതാണ്, അതല്ലേ? അബൂദർ റളിയല്ലാഹു അൻഹു മക്കൾ മരിക്കും. അപ്പൊ അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ? പഠിച്ചവൻ തന്നു, പഠിച്ചവൻ തിരിച്ചെടുത്തു. അബ്ദുല്ലാഹി ബിൻ ആമിർ റളിയല്ലാഹുവിന്റെ കുട്ടികൾ ഏഴ് എണ്ണം മരിച്ചു ഒരു ദിവസം. ക്ഷമിച്ച് സഹിച്ച് അദ്ദേഹം പറഞ്ഞെന്താ? അള്ളാഹു തന്നു, അള്ളാഹു തിരിച്ചെടുത്തു. മനസ്സിലെ? അങ്ങനെ വിധിവിശ്വാസത്തിൽ, വിധിവിശ്വാസം ഒരു മനുഷ്യൻ ശരിയാക്കി അള്ളാഹുവിൽ പ്രതീക്ഷയിലായിട്ടുണ്ടെങ്കിൽ മഹത്തം പറഞ്ഞതെന്താ? സ്വർഗത്തിലൊരു വീട് അള്ളാഹു അയാൾക്ക് നിർമ്മിക്കുകയും അതിന് ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ ഭവനം എന്ന് പേരിടുകയും ചെയ്യും എന്നാണ്. മനസ്സിലല്ലേ? അങ്ങനെയാണ് വേണ്ടത്. നഷ്ടപ്പെട്ടതിൽ ക്ഷമിക്കുക, ലഭിച്ചതിൽ ശുക്ർ പറയുക, അതാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ലൈസ അഹദുൻ ഇല്ലാ വഹുവ യഫ്റഹ് വയഹ്സൻ, എല്ലാവരും സന്തോഷിക്കും ചെയ്യും, എല്ലാവരും ദുഃഖിക്കും ചെയ്യും. പക്ഷേ വലാക്കിൻ ഇജ്അലുൽ ഫറഹ ശുക്ര വൽ ഹസ്ന സബ്ര, എല്ലാവർക്കും സന്തോഷം ഉണ്ടാവും, എല്ലാവർക്കും സന്താപം ഉണ്ടാവും, ദുഃഖം ഉണ്ടാകും. നമ്മളോട് പറഞ്ഞു ഇജ്അലുൽ ഫറഹ ശുക്ര, ഫറഹിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ശുക്രാക്കണം. സന്തോഷം അള്ളാഹു നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരു ശുക്രാക്കുക, അള്ളാഹുവിന് അൽഹംദുലില്ലാ പറയുക. ദുഃഖം വന്നാലോ അതിന് സബർ, ക്ഷമയാക്കുക, അതിൽ ക്ഷമിക്കുക, അള്ളാഹുവിന് മുമ്പിൽ ക്ഷമിക്കുക. ഇങ്ങനെ ആക്കാനാണ് നമ്മളോട് പറഞ്ഞത്. സന്തോഷമുണ്ടായി എന്നതിന്റെ പേരിൽ നമ്മൾ നിഗളിക്കാൻ പാടില്ല, അഹങ്കരിക്കാൻ പാടുള്ളതല്ല. നമ്മൾ ഞാൻ എന്ന ഭാവത്തിൽ ജീവിക്കാൻ പാടുള്ളതല്ല. ദുഃഖമുണ്ടായാലോ നമ്മൾ അക്ഷമ പ്രകടിപ്പിച്ച് കവാകദറിനെ തട്ടിക്കയറി അള്ളാഹുവിന്റെ ഉള്ള വിധിവിശ്വാസത്തിൽ നമ്മൾ അതൃപ്തരാകാനോ ആ വിധിവിശ്വാസം കെട്ടവരാകാനോ പാടുള്ളതല്ല എന്നാണ്. ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ റഹ്മഹുള്ളയുടെ ചരിത്രം വായിച്ചപ്പോൾ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മഹുള്ളയോട് ഒരാള് സുഹദിന്റെ നിർവചനം ചോദിച്ചു, വിരക്തമായ ജീവിതത്തെ കുറിച്ച് ചോദിച്ചു, എന്താണ് വിരക്തമായ ജീവിതം. എന്നിട്ട് ഒരാൾ പറഞ്ഞ ഒരു ഉദാഹരണം, ഒരാളുടെ കയ്യിൽ 1000 ദീനാറുണ്ട്, അയാൾ സാഹിദാണോ എന്ന് ചോദിച്ചു. 1000 ദീനാർ എന്ന് പറഞ്ഞാൽ 1000 സ്വർണ്ണനാണയം, മനസ്സിലായല്ലേ? അപ്പൊ ഭയങ്കര ഇന്നത്തെ കൊടീശ്വരനെ പോലുള്ള ഒരാളെ മാതിരി. അയാൾ വിരക്തനാണോ എന്ന് ചോദിച്ചു. അപ്പൊ ഇമാ അഹമ്മദ് ബിൻ ഹംബൽ നല്ല ഒരു ഇദാഫത്താ പറഞ്ഞത്. ഇമാ അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞ് 1000 ദീനാറുള്ള ഒരാൾ വിരക്തനാകും എപ്പോ? ആ ദീനാർ, 1000 ദീനാറിലേക്ക് 1 ദീനാറ് പിന്നെ ഏറെ വന്നാൽ അയാൾ നിഗളിക്കാൻ പാടില്ല. ആ 1000 ദീനാറിൽ നിന്ന് 1 ദീനാർ നഷ്ടപ്പെട്ടാൽ അയാൾ ദുഃഖിക്കാനും പാടില്ല. എങ്കിൽ അയാൾ സാഹിദാണ്, വിരക്തനാണ്. ഓക്കെ, അതായത് 1000 ദീനാറുള്ള ഒരു മനുഷ്യൻ 1 ദീനാറും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ കുറിച്ചൊരു ഭയങ്കര മതിപ്പിൽ അയാൾ നിഗളിക്കാൻ പാടുള്ളതല്ല, അഹങ്കരിക്കാൻ പാടുള്ളതല്ല. എങ്കിൽ അയാൾ സാഹിദാണ്. 1000 ദീനാറിൽ 1 ദീനാറ് കുറഞ്ഞത് 999 ദീനാറായി എങ്കിൽ അയാൾ ദുഃഖിക്കാനും പാടില്ല. ഓ, 1001 ദീനാറ് പോയി, വല്ലാത്തൊരിടങ്ങേറ്, ഇങ്ങനെ ദുഃഖിക്കാൻ പാടുള്ളതല്ല. എങ്കിലും അയാളും സാഹിദല്ല. പടച്ചോൻ നൽകിയതിൽ നിഗളിക്കാൻ പാടുള്ളതല്ല, പടച്ചോൻ തടഞ്ഞതിൽ ദുഃഖിക്കാനും പാടുള്ളതല്ല. കാരണം ഇന്ന അല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, നിഗളിക്കുന്നവരെ, അഹങ്കാരികളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ആയത്തുകൾ ഇവിടെ അള്ളാഹുവിന്റെ വിധി നിർണയവുമായി ബന്ധപ്പെട്ട ആയത്തുകൾ ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചത് എന്തിനാ? ഈ ദുനിയാവിൽ എന്ത് തന്നെ സംഭവിച്ചാലും അതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള നിശ്ചയപ്രകാരവും അവന്റെ തീരുമാനപ്രകാരവുമാണ്. അതുകൊണ്ട് തന്നെ ആരും നൈരാശ്യത്തിന് അടിമപ്പെടാതെ വിധിവിശ്വാസത്തിൽ എന്താ വേണ്ടത്? ലഭിച്ചാൽ ശുക്രിൽ കഴിയുക, തടയപ്പെട്ടാൽ ക്ഷമിച്ച് സഹിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇസ്ലാമിലെ ആ വിഷയത്തിലുള്ള മാനദണ്ഡം. മറ്റൊരു മാനദണ്ഡം, നിരാശക്കടിമപ്പെടാതെ പ്രത്യാക്ഷയിലും പ്രതീക്ഷയിലും കഴിയാൻ ശറയിലുള്ള മാനദണ്ഡം, എല്ലാ ഞെരുക്കത്തിനപ്പുറവും ഒരു എളുപ്പമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഞെരുക്കത്തെ മാത്രം തുടർത്തിയിട്ടില്ല, പിന്നെയോ ഒരു ഞെരുക്കത്തിന് ഒരു എളുപ്പമുണ്ട്. ഒരു കുന്നിനൊരു കുഴി എന്ന പോലെ അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ സുന്നത്താണ് എല്ലാ ഉസ്റിനപ്പുറവും ഒരു യുസ്റുണ്ട് എന്നുള്ളത്. തലാഖുമായി ബന്ധപ്പെട്ട് സൂറത്ത് തലാഖിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിവാഹമോചനത്തിന്റെ ഹുക്മുകൾ വിശദീകരിക്കുമ്പോൾ സ്ത്രീകൾക്ക് മതാഹ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഉണർത്തി. വിവാഹമോചനം നടത്തിയ സ്ത്രീകൾക്ക് മതാഹ് നൽകണം. എത്രയാണ് മതാഹ്? എത്രയാണ് അതിന്റെ വലിപ്പം? ഓരോരുത്തർ എത്ര കൊടുക്കണം? ദീനുൽ ഇസ്ലാമിൽ അതിനുള്ള നിർദ്ദേശം ലിയുൻഫിഖ് ദു സഅതിൻ മിൻ സഅതിഹി, കഴിവുള്ളവൻ തന്റെ കഴിവിനനുസരിച്ച് ചെലവഴിക്കണം. വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫലിയുൻഫിഖ് മിമ്മ ആതാഹുല്ല, ഒരാൾക്ക് അയാളുടെ ഒരാൾക്ക് അയാളുടെ റിസ്ക് അതല്ല ഇടുസാക്കിയിട്ടുണ്ടെങ്കിൽ, നല്ല വരുമാനമൊന്നുമില്ല പിന്നെ കുറച്ചുള്ളൂ എങ്കിൽ ഫലിയുൻഫിഖ് മിമ്മ ആതാഹുല്ല, അയാൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് അയാൾ ചെലവഴിക്കട്ടെ, കഴിവിനനുസരിച്ച് കൊടുക്കട്ടെ. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹ, ഒരു മനുഷ്യനും അതിന് അള്ളാഹു നൽകിയത് കൊണ്ടല്ലാതെ അള്ളാഹു കൽപ്പിക്കൂല. 1000 റുപ്യ വരുമാനമുള്ള ഒരു മനുഷ്യൻ, മാസത്തിൽ വരുമാനമുള്ളവന് ഓരോ മാസവും 5000 റുപ്യ പെണ്ണിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കൽപ്പന പടച്ചു തമ്പുരാൻ എന്ത് ചെയ്തിട്ടില്ല, അവതരിപ്പിച്ചിട്ടില്ല. ഓരോരുത്തർക്കും എന്താണ് അള്ളാഹു നൽകിയത് അതിനനുസരിച്ചുള്ള കൽപ്പനയാണ് അള്ളാഹു നൽകിയിട്ടുള്ളത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് എന്താ? സയ്യജ്അലുല്ലാഹു ബഅദ യുസ്രിൻ യുസ്രാ, സയ്യജ്അലുല്ലാഹ് അള്ളാഹു നിശ്ചയിക്കും, അള്ളാഹു ഉണ്ടാക്കും. ബഅദ ഉസ്രിൻ ഞെരുക്കത്തിനപ്പുറം യുസ്രാ, അള്ളാഹു ഒരു എളുപ്പുണ്ടാക്കും. ഞെരുക്കം തന്നെ തുടർന്നു പോകൂല, പിന്നെയോ അതിനപ്പുറം ഒരു എളുപ്പമുണ്ടാകും എന്നുള്ളതാണ്. മഴയുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ, വഹുവല്ലദി യുനസ്സിലുൽ ഗൈസ് മിൻ ബഅദി മാ ഖനതു, വഹുവല്ലദി അള്ളാഹു അത്രേ യുനസ്സിലുൽ ഗൈസ് മഴയെ പെയ്യിപ്പിക്കുന്നത്, എപ്പോ? മിൻ ബഅദി മാ ഖനതു, ആളുകൾ നിരാശപ്പെട്ടതിന് ശേഷം. മഴയില്ല മഴയില്ല എന്ന് പറഞ്ഞാൽ ആളുകൾ നിരാശപ്പെടാണ്. പക്ഷെ ഈ നിരാശക്കപ്പുറം അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യുന്നു? ആളുകൾക്ക് മഴ വർഷിക്കുന്നു. ഞെരുക്കത്തിനപ്പുറം അള്ളാഹുവിന്റെ എളുപ്പം വരുന്നു മഴയായിട്ട്. വയൻഷുറു റഹ്മത, അള്ളാഹു അവന്റെ കാരുണ്യത്തെ വ്യാപിപ്പിക്കുകയും പരത്തുകയും ചെയ്യുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ആ വിഷയത്തിൽ പറഞ്ഞത്. അമ്പിയ മുർസലീങ്ങൾ അവരുടെ ജനതതികളാൽ, അവരുടെ പ്രബോധിത വിഭാഗത്താൽ കളവാക്കപ്പെടുകയും കളിയാക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തപ്പോൾ നബിമാരുടെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് എന്താ? ഹത്താ ഇദസ്തൈ അസറുസുൽ, നബിമാർ തങ്ങളുടെ പ്രബോധിത വിഭാഗം തങ്ങൾക്ക് ഉത്തരമേകുന്നില്ലല്ലോ എന്നതിൽ നിരാശപ്പെടുന്ന ഒരവസ്ഥ എത്തുമ്പോൾ, വബന്നു അന്നഹും ഖദ് കുദിബു, തങ്ങൾ കളവാക്കപ്പെട്ടു എന്നുള്ളത് നബിമാർ ഉറപ്പിക്കുകയും ചെയ്യുമ്പോൾ, ജാഅഹും നസ്റുന, ആ നബിമാർക്കിതാ നമ്മുടെ സഹായം വരുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. എല്ലാ നബിമാരും ഖൗമിൽ നിന്ന് കൈമലർത്തുന്ന ഒരു അവസ്ഥ അങ്ങോട്ട് വരും. കാരണം അങ്ങനെയായിരിക്കും ഖൗമിന്റെ കളവാക്കലും കളിയാക്കലും തിരസ്കരിക്കലും പീഡനങ്ങളും, മനസ്സിലല്ലേ? ആ ഒരു നിരാശയുടെ പടിയിലേക്ക് നബിമാർ കാലെടുത്തു വെക്കുന്ന സമയം വന്നാൽ, വന്നു അന്നഹും ഖദ് കുദിബു, ഞങ്ങൾ കളവാക്കപ്പെട്ടു എന്നുള്ളത് നബിമാർ ഉറപ്പിക്കുകയും ചെയ്യുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വതആല പറയണ ജാഅഹും നസ്റുന, നബിമാരെ തേടി ഇതാ നമ്മുടെ സഹായം വരുന്നു, മനസ്സിലേ? അപ്പൊ എന്താ, ഭൗതികമായ വിഷയങ്ങളിലും ആത്മീയമായ വിഷയങ്ങളിലും ഞെരുക്കങ്ങൾ ഉണ്ട് എങ്കിൽ ആ ഞെരുക്കത്തിനപ്പുറം അല്ലാഹു സുബ്ഹാനഹു വതആല എളുപ്പവും ആശ്വാസവും നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ, ഒരു ഞെരുക്കം മുന്നിൽ കാണുമ്പോൾ ഇച്ഛാഭംഗപ്പെടുത്ത് ആ ഞെരുക്കത്തിൽ ജീവിതം തീരേണ്ടതില്ല, പിന്നെയോ അതിനപ്പുറം അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിക്കുന്നതായ ആശ്വാസത്തിൽ, സമാശ്വാസത്തിൽ പ്രതീക്ഷ വെച്ച് ഒരു വിശ്വാസി ജീവിക്കുകയാണ് വേണ്ടത്. ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനൂ മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റുല്ലാഹി ഖരീബ്, റസൂലും വിശ്വാസികളും ചോദിച്ചു പോയി എന്നാണ്. മതാ നസ്റുല്ലാഹ്, എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം? ആ രീതിയിൽ അള്ളാഹുവിന്റെ റസൂലിനും സഹാബത്തിനും പരീക്ഷണം വന്നു. എപ്പോ? കടങ്ങ് യുദ്ധവുമായി ബന്ധപ്പെട്ട് 10,000 വരുന്ന മക്കയിൽ നിന്നുള്ള സഖ്യസേന മദീനയെ വിഴുങ്ങാൻ എന്നോണം വന്ന സമയമാണ്. റസൂലും വിശ്വാസികളും പോലും ചോദിച്ചു പോയി, എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം? മദീന ഭീതിയിൽ ഇളകിയാടിയ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്, ഭീതിയാണുള്ളത് എങ്കിൽ അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാഹുവിന്റെ സഹായം അത് ഖരീബായി വളരെ അടുത്തുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. അപ്പോ ദീനുൽ ഇസ്ലാമിൽ ഒരടിസ്ഥാനം എന്താ? എല്ലാ ഞെരുക്കത്തിനപ്പുറവും ഒരു എളുപ്പമുണ്ട്. ഞെരുക്കമാണ് വന്നതെങ്കിൽ നിശ്ചയം ഞെരുക്കത്തോടൊപ്പമാണ് എളുപ്പമുള്ളത്. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഉമറിന്റെ ഖിലാഫത്തിൽ ബന്ദിയാക്കപ്പെടുകയുണ്ടായി, ഒരിടത്ത് തടഞ്ഞിടപ്പെടുകയുണ്ടായി ശത്രുക്കൾ. അബൂ ഉബൈദ ആമിർ ബിൻ ജറാഹ് അമീനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ അമീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം അബൂ ഉബൈദ ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന മഹത്തുക്കളിൽപ്പെട്ട ആളാണ്. ആദർശത്തിൽ ധീരനായിരുന്നു ഈ അബൂ ഉബൈദ. അദ്ദേഹത്തിന്റെ പേര് ആമിർ എന്നാണ്, വിളിപ്പേരാണ് അബൂ ഉബൈദ. അദ്ദേഹം നിർവഹിച്ച ദീനിന് നിർവഹിച്ചതായ ദൗത്യത്തിൽ ഏറെ ശ്രദ്ധേയമായത് അദ്ദേഹം ബദറിൽ ഇസ്ലാമിന് വേണ്ടി പോരാടി, ഇസ്ലാമിന് വേണ്ടി ഗഡ്ഗമേന്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൺകുളിർപ്പിക്കുന്ന സേവനം ചെയ്ത മഹാനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും വിശ്വാസികളെയും വകവരുത്താൻ അൽ ജറാഹ് എന്ന് പറയുന്ന ഈ അബൂ ഉബൈദയുടെ പിതാവ് മുശ്രിക്കുകളുടെ കൂടെ വന്നു. മുശ്രിക്കുകൾക്ക് വേണ്ടി പണിയെടുക്കുകയും ഇസ്ലാമിനെതിരിൽ, മുസ്ലിമീങ്ങൾക്കെതിരിൽ, ഇസ്ലാമിന്റെ പ്രവാചകനെതിരിൽ പിതാവ് ആയുധമേന്തി മുസ്ലിമീങ്ങളെ ആയുധ പ്രയോഗം നടത്തുന്നത് കണ്ടപ്പോൾ ആ പിതാവിനെതിരിൽ ആയുധ പ്രയോഗം നടത്തിയത് ഈ അബൂ ഉബൈദ ആമിറാണ് റളിയല്ലാഹു തആല അൻഹു. വാപ്പനെ ബദറിൽ അയാൾ വധിച്ചു. കാരണം ബദറിൽ പിതാവ് ഇസ്ലാമിനെതിരിൽ വാളേന്തി വന്നു എന്നത് കാരണത്താൽ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഉമർ റളിയല്ലാഹു തആലന്റെ ഖിലാഫത്തിൽ ഏറെ പരീക്ഷിക്കപ്പെടുകയുണ്ടായി. അതിലൊരു പരീക്ഷണമായിരുന്നു ഈ ബന്ധനം. അദ്ദേഹം ഉമറിന്റെ ഖിലാഫത്തിൽ തന്നെ അംവാസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പകർച്ചവ്യാധി ഉണ്ടായി. ആ പകർച്ചവ്യാധിയിൽ ധാരാളം സഹാബികൾ രക്തസാക്ഷികളായി, ഷുഹദാക്കൾ, ഷഹീദുകളായി. ആ ഷുഹദാക്കളിലെ ഒരാൾ കൂടിയാണ് ആര്? നമ്മുടെ അബൂ ഉബൈദ ആമിർ ബിനുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു. ഈ അബൂ ഉബൈദ ബദരീങ്ങളിൽപ്പെട്ട ആളുമാണ്. അതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. പ്ലേഗ് രോഗം, കോളറ പിടിപെട്ടാണ് അദ്ദേഹം മരിക്കുന്നത്, ഈ അബൂ ഉബൈദ മരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ആളുകൾ ഈ അന്ധവിശ്വാസത്തിന്റെ ഏടുകളിൽ കോളറ വന്ന ചെല്ലുന്ന ഒരു ബെയ്ത്തുണ്ട്, ദണ്ണം വബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബർക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബന. ഇസ്ലാമിക ചരിത്രത്തിൽ ബദരീങ്ങൾ കോളറ പിടിച്ച് മരിച്ചിട്ടുണ്ട്. വബാ മനസ്സിലല്ലേ, പിടിച്ചിട്ട് മരിച്ചിട്ടുണ്ട്. ബദരീങ്ങളിൽപ്പെട്ട അബൂ ഉബൈദ കോളറ പിടിച്ചിട്ടാണ് മരിച്ചത്, മനസ്സിലല്ലേ. പക്ഷെ നമ്മളെ ആളുകൾ കോളറയും വബാവും വസൂരിയൊക്കെ ബദരീങ്ങളെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ തൊട്ട് തടുക്കണേ എന്നാണ് നമ്മളെ ഏട്ടിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ഈ 333 വാക ഏടുകൾ അമ്മാര് ഏടുകളിൽ കാണാൻ സാധിക്കും. അലാ കുല്ലിൻ, ഈ അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ബന്ദിയാക്കപ്പെട്ടു. ഈ സമയം ഉമർ റളിയല്ലാഹു തആല അൻഹു അബൂ ഉബൈദക്ക് ഒരു കത്ത് നൽകി, കത്തയച്ച്. ആ കത്തിലുള്ള വിഷയം അബൂ ഉബൈദയോട് ഉമർ പറയാണ്, എന്താ, ഒരു മനുഷ്യന് എത്ര ഞെരുക്കം, ക്ലേശം, പ്രയാസം വന്നിറങ്ങിയിട്ടുണ്ടെങ്കിലും യജ്അലുല്ലാഹു ബഅദഹ ഫറജ, ആ ക്ലേശത്തിനപ്പുറം അള്ളാഹു സുബ്ഹാനഹു വതാല അയാൾക്കൊരു മുക്തി, ആ ക്ലേശത്തിൽ നിന്നുള്ള, പ്രയാസത്തിൽ നിന്നുള്ള, ഞെരുക്കത്തിൽ നിന്നുള്ള ഒരു രക്ഷ അള്ളാഹു സുബ്ഹാനഹു വതാല അയാൾക്ക് നിശ്ചയിക്കും, സമാശ്വാസം അള്ളാഹു നൽകും. വഇന്നഹു ലയഗ്ലിബ ഉസ്റു യുസ്റൈനി, രണ്ട് എളുപ്പത്തെ ഒരു ഞെരുക്കം ഒരിക്കലും അതിജയിക്കൂല എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഞെരുക്കം അതിന് ഒരെളുപ്പത്തെ അതിജയിക്കാൻ കഴിയുള്ളൂ, രണ്ടെളുപ്പത്തെ അതിജയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഞെരുക്കണ്ടോ അതിനപ്പുറം ഒരു എളുപ്പമുണ്ട്, ഒരു ഉസറിനപ്പുറം ഒരു യൂസർ ഉണ്ട്. മനസ്സിലായില്ലേ? ഇതാണ് ഉമർ റളിയല്ലാഹു തആലാനെ പറഞ്ഞത്. അതുകൊണ്ട് അബൂ ഉബൈദ, നിങ്ങൾ നിരാശപ്പെടരുത്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഇസ്ബിറു വസാബിറു വറാബിതു ലഅല്ലകും തുഫ്ലിഹൂൻ, ക്ഷമിച്ചോളീൻ, സഹിഷ്ണുത അവലംബിച്ചോളീൻ, ഉറച്ചു നിന്നോളീൻ, അല്ലാഹു വിജയമേകും എന്ന് അറിയിക്കുന്ന ആയത്ത് കൂടി എഴുതിയാണ് ഉമറിന്റെ കത്ത് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇതെല്ലാം ഇവിടെ നമ്മൾ ആയത്തുകൾ, ഹദീസുകൾ, സച്ചരിതരുടെ സച്ചരിതങ്ങൾ, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നത് നമുക്ക് അത് ജീവിതത്തിൽ വഴികാട്ടിയും മാർഗദർശനവുമാകുന്നതിന് വേണ്ടിയാണ്. മനസ്സിലായില്ലേ? നമ്മൾ ഒരു ഞെരുക്കത്തിന്റെ പേരിൽ, ഒരു പ്രയാസത്തിന്റെ പേരിൽ നമ്മൾ ഇച്ഛാഭംഗപ്പെടരുത്, നമ്മൾ നിരാശയിൽ കഴിഞ്ഞുകൂടരുത് എന്നത് അറിയിക്കുന്നതിന് വേണ്ടി. ഇസ്ലാമിൽ ആളുകൾ, വിശ്വാസികൾ നിരാശപ്പെടാതിരിക്കുവാൻ, നിരാശയിൽ കഴിയാതിരിക്കുവാൻ മറ്റൊരു മാനദണ്ഡം പറയപ്പെട്ടത്, അള്ളാഹുവിന്റെ റഹ്മത്ത് എല്ലാ കാര്യങ്ങളെയും എല്ലാ വസ്തുക്കളെയും വിശാലമായി നിൽക്കുന്നതാണ്, എല്ലാത്തിനെയും ചൂഴ്ന്നു നിൽക്കുന്നതാണ്. റബ്ബിന്റെ റഹ്മത്ത് ഇത്രമാത്രം വിശാലമാണ് എങ്കിൽ പിന്നെ എന്തിനാണ് ആളുകൾക്ക് നൈരാശ്യം? ഇമാം അഹമ്മദ് മുസ്നദിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അബു സഈദ് അൽഖുദ്രി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വ സല്ലമ തങ്ങൾ പറഞ്ഞതായി ഇപ്രകാരം റിപ്പോർട്ട് ചെയ്യുന്നു. ഇഫ്തഖറത്തിൽ ജന്നത്തു വന്നാർ, നരകവും സ്വർഗവും അന്യോന്യം ഫഖർ പറഞ്ഞു, അഭിമാനം പറഞ്ഞു. നരകം പറഞ്ഞതെന്താ? യാ റബ് യദ്ഖുലുനിൽ ജബാബിറ വൽ മുതകബ്ബിറൂൻ വൽ മുലൂക് വൽ അശ്രാഫ്. നരകം പറഞ്ഞത് പോക്കിരികൾ, അഹങ്കാരികൾ, രാജാക്കന്മാർ, കുലീനന്മാർ ഇവരൊക്കെയാണ് എന്നിൽ പ്രവേശിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ സ്വർഗം പറഞ്ഞു, യദ്ഖുലുനിൽ ദുആഫ വൽ ഫുഖറ വൽ മസാകീൻ, ദുർബലർ, സാധുക്കൾ, ദരിദ്രന്മാർ ഇവരൊക്കെയാണ് എന്നിൽ പ്രവേശിക്കുന്നത് എന്ന് പറഞ്ഞു. ഈ സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തോട് പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഫയഖൂലുല്ലാഹു തബാറക വ തആല ലിന്നാർ അൻതി അദാബി ഉസീബു ബിക്കി മൻ അശ. നരകമേ, നീ എന്റെ ശിക്ഷയാണ്, ഞാൻ ഉദ്ദേശിക്കുന്നവരെ നിന്നെ കൊണ്ട് ഞാൻ ശിക്ഷിക്കും, അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, നഊദുബില്ല. എന്നിട്ട് അള്ളാഹു സ്വർഗത്തോട് പറഞ്ഞു, വഖാലലിൽ ജന്ന അൻതി റഹ്മതി വസിയത് കുല്ല ശൈ. അൻതി റഹ്മതി, അള്ളാഹു സ്വർഗത്തോട് പറഞ്ഞു, സ്വർഗമേ നീ എന്റെ റഹ്മത്താണ്, കാരുണ്യമാണ്. എങ്ങനെയുള്ള കാരുണ്യം? വസിയത് കുല്ല ശൈ, എല്ലാ വസ്തുക്കളെയും വിശാലമായി കിടക്കുന്നതാണ് എന്റെ കാരുണ്യം, അങ്ങനെയുള്ള കാരുണ്യമാണ് സ്വർഗമേ നീ എന്ന് സ്വർഗത്തോടും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി എന്നാണ് ഇവിടെ ഈ ഹദീസിന്റെ അവസാന ഭാഗം. അള്ളാഹു തന്റെ റഹ്മത്തിനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? റഹ്മത്തി വസിയത് കുല്ല ശൈ, എല്ലാ വസ്തുക്കളെയും വിശാലമായി കിടക്കുന്നതാണ് അള്ളാഹുവിന്റെ കാരുണ്യം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രസ്തുത കാരുണ്യത്തിന്റെ വിശേഷണമായി പറഞ്ഞു, വഈദാ ജാഅകല്ലദീന യുഅ്മിനൂന ബിആയാതിനാ ഫഖുൽ സലാമുൻ അലൈക്കും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറയുകയാണ്, വിശ്വാസികൾ, പ്രവാചകരെ നിങ്ങളുടെ അടുക്കൽ വന്നാൽ അവരോട് സലാമുൻ അലൈക്കും എന്ന് പറയുക, അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം നിങ്ങളിൽ പെയ്തിറങ്ങട്ടെ എന്ന് അവർക്ക് വേണ്ടിയിട്ട് സലാം പറയുക. എന്നിട്ട് എന്താ പറയേണ്ടത്? കതബ റബ്ബുകും അലാ നഫ്സിഹി റഹ്മ, നിങ്ങളുടെ റബ്ബ് തന്റെ മേൽ റഹ്മത്തിനെ എഴുതിയിരിക്കുന്നു, അള്ളാഹു തന്റെ മേൽ റഹ്മത്ത് വിധിച്ചിരിക്കുന്നു. അന്നഹു മൻ അമില മിൻകും സുഅൻ ബിജഹാലത്തിൻ സുമ്മ താബ മിൻ ബഅദി വഅസ്ലഹ فانه غفور رحيم വല്ലവനും വിവരക്കേടിൽ തെറ്റ് ചെയ്യുകയും പിന്നീട് അതിനെ തുടർന്ന് തൗബ ചെയ്യുകയും സുഹൃദം പ്രവർത്തിക്കുകയുമാണ് എങ്കിൽ അള്ളാഹു തെറ്റുകൾ മാപ്പാക്കും, പൊറുക്കും, അള്ളാഹു കരുണ ചൊരിയും. അപ്പോ ഇവിടെ അള്ളാഹു വിശ്വാസികളോട് പ്രഖ്യാപിക്കുവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, സലാമുൻ അലൈക്കും കതബ റബ്ബുക്കും അലാ നഫ്സിഹി റഹ്മ, നിങ്ങളുടെ റബ്ബ് തനിക്ക് റഹ്മത്ത് വിധിച്ചിരിക്കുന്നു, തന്റെ മേൽ റഹ്മത്തിന് അനിവാര്യമാക്കിയിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല ആ റഹ്മത്ത് ചൊരിയുന്നവനാണ്. പ്രസ്തുത റഹ്മത്തിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, കുല്ലിമം മാ ഫിസ് സമാവാതി വൽ അർദ്, ചോദിക്കുക ആകാശങ്ങളിലുള്ളതെല്ലാം ആർക്കാണ്, ഭൂമിയിലുള്ളതെല്ലാം ആർക്കാണ്. കുല്ലില്ല, പറയുക അതെല്ലാം അള്ളാഹുവിന് മാത്രമുള്ളതാണ്. എങ്ങനെയുള്ള അള്ളാഹു? കതബ അലാ നഫ്സിഹി റഹ്മ, അള്ളാഹു തനിക്ക് റഹ്മത്തിനെ വിധിച്ചിരിക്കുന്നു, തന്റെ മേൽ റഹ്മത്തിനെ അനിവാര്യമാക്കിയിരിക്കുന്നു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല റഹ്മാനാണ്, റഹീമാണ്, റഹ്മത്ത് തനിക്ക് അനിവാര്യമാക്കിയവനാണ്. അങ്ങനെയുള്ള അള്ളാഹുവാണ് ഉപരിയിലെങ്കിൽ എന്തിനാണ് ആ അള്ളാഹുവിന്റെ റഹ്മത്തിൽ മനുഷ്യർ നിരാശ പൂണ്ട് ജീവിക്കുന്നത്? പ്രസ്തുത റഹ്മത്തിന്റെ വിശേഷണമായി നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി സഹീഹായി അബു ഹുറൈറയിൽ നിന്നുള്ള റിപ്പോർട്ട് ഇപ്രകാരം കാണാം, ഇന്ന ഖദൽ ഖൽഖ് കതബ ഇൻദഹു അർശിഹി ഇന്ന റഹ്മതി സബഖത് ഗദബി, ഇന്ന അല്ലാഹു തീർച്ചയായും അല്ലാഹു ലമ്മ ഖദൽ ഖൽഖ് അല്ലാഹു സൃഷ്ടിപ്പ് അവസാനിച്ചപ്പോൾ, ഖൽഖിനെ അല്ലാഹു അവസാനിച്ചപ്പോൾ, കതബ ഇൻദഹു ഫൗക അർശിഹി, അല്ലാഹു അർശിനു മുകളിൽ തന്റെ അടുക്കൽ എഴുതി വെച്ചു. എന്താ അർശിനു മുകളിൽ അള്ളാഹു എഴുതി വെച്ചത്? എല്ലാവർക്കും ഉപരിയിൽ അർശിനു മുകൾ അർശുണ്ട്, ആ അർശിനു മുകളിലാണ് അള്ളാഹു. അർശിനുപരിയിൽ അള്ളാഹു എന്താണ് എഴുതിയത്? ഇന്ന റഹ്മതി സബഖത് ഗദബി, എന്റെ കാരുണ്യം എന്റെ കോപത്തെ മുൻകടന്നിരിക്കുന്നു. അപ്പൊ അള്ളാഹുവിന്റെ കാരുണ്യാണ് മികച്ചത്, കോപമല്ല മുന്നിൽ, പിന്നെ അള്ളാഹുവിന്റെ റഹ്മത്താണ് മുന്നിൽ. അള്ളാഹുവിന്റെ കോപത്തെ അള്ളാഹുവിന്റെ കാരുണ്യം മുൻകടന്നിരിക്കുന്നു. അതിനാൽ തന്നെ ആ റഹ്മത്തിൽ നിരാശപ്പെടരുത്. അങ്ങനെയുള്ള ഒരു റഹ്മത്ത് ഉള്ള റബ്ബ് നമുക്ക് റഹ്മാനായി റഹീമായി ഉണ്ട് എങ്കിൽ നമ്മൾ എന്തിനാണ് നിരാശക്കടിപ്പെട്ട് ജീവിക്കുന്നത്? എങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നൈരാശ്യം ഇടം നേടുന്നത്? ഇതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീ കൂടി ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതുന്നതിനെ കുറിച്ച്, പ്രവാചകന്റെ ചര്യയെക്കുറിച്ച് ഇമാം അഹമ്മദ് മുസ്നദിലും ഇമാം മുസ്ലിം സഹീഹിലും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഖാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖറഅൽ ഖുർആൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിയാൽ, ഇദാ മറ ബി ആയത്തി ഖൗഫിൻ, ഒരു ഖൗഫിന്റെ ആയത്ത് റസൂലുള്ളാഹി ഓതിയാൽ, എന്നാ പേടിപ്പെടുത്തുന്ന വിഷയങ്ങളുള്ള ഒരു ആയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതിയാൽ, തഅവ്വദ, അള്ളാഹുവിനോട് അഭയം തേടും. എന്തിന്? ആ പേടിപ്പെടുത്തുന്ന വിഷയം എനിക്ക് വന്ന് ഭവിക്കരുതേ, അതിൽ നിന്ന് അള്ളാഹു നീ എന്നെ കാക്കേണമേ എന്ന് റസൂലുള്ളാഹി ഇസ്തിആദത്ത് നടത്തും. വൈദാ മറബി ആയത്തി റഹ്മത്തിൻ, കാരുണ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആയത്താണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതുന്നത് എങ്കിൽ, സഅൽ, റസൂലുള്ളാഹി കാരുണ്യം അള്ളാഹുവിനോട് തേടുമായിരുന്നു. വൈദാ മറബി ആയത്തിൻ ഫിഹാ തൻസീഹുള്ള സബ്ബഹ്, അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തേണ്ടതായ ഒരു വിഷയം ആയത്തിൽ വരികയാണ് എങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സബ്ബഹ, റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ് എന്ന് പറയുമായിരുന്നു എന്നാണ്. മനസ്സിലെ? അപ്പോ പേടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പാരായണം ചെയ്യുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് അഭയം തേടണം. റഹ്മത്ത് അള്ളാഹുന്റെ കാരുണ്യവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് എങ്കിൽ നമ്മൾ ആ ഓതുന്ന ആയത്തുകളിലുള്ളത് എങ്കിൽ നമ്മൾ ആ കാരുണ്യം അള്ളാഹുവിനോട് തേടണം. അള്ളാഹുവെ പരിശുദ്ധപ്പെടുത്തേണ്ട വചനങ്ങൾ ഓതുന്നുവെങ്കിൽ നമ്മൾ തസ്ബീഹ് നടത്തും വേണം. മനസ്സിലായി? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ്. അതിനെന്ത് വേണം നമ്മൾ ഓതുന്നത് എന്താന്ന് നമുക്ക് വിവരം വേണം, അത് ആദ്യം പറയണ്ടേ. ഇന്ന് ആളുകൾക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ മാന അറിയുന്ന ആളുകൾ എത്ര ഉണ്ടാകും ശരിക്ക്? മനസ്സിലായില്ലേ? നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗവുമായി ബന്ധപ്പെട്ടുള്ള ആയത്തുകൾ ഓതുമ്പോൾ സ്വർഗം തേടുമായിരുന്നു, നരകവുമായി ബന്ധപ്പെട്ടുള്ള ആയത്തുകൾ ഓതുമ്പോൾ അതാണ് ഖൗഫിന്റെ ആയത്ത്, പേടിയുടെ ആയത്ത്, നരകത്തിൽ നിന്ന് അഭയം തേടുമായിരുന്നു എന്നാണ്. റഹ്മത്തുമായി ബന്ധപ്പെട്ട ആയത്താണെങ്കിലോ റഹ്മത്ത് തേടും അള്ളാഹുവിനോട്. തസ്ബീഹുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അള്ളാഹ് തസ്ബീഹ് നടത്തും ചെയ്യും. അതിനെന്ത് വേണം? വിശുദ്ധ ഖുർആൻ നമ്മൾ പഠിച്ച് മനസ്സിലാക്കണം, അതിന്റെ ആശയവും അതിന്റെ അർത്ഥവും നമ്മൾ ഉൾക്കൊള്ളണം, മനസ്സിലായി? അപ്പോഴാണ് നിരാശക്ക് പകരം നമുക്ക് ആശ്വാസവും അതേപോലെ തന്നെ ആശയവും സമാധാനമൊക്കെ ഉണ്ടാകുക, മനസ്സിലായില്ലേ? നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ഒരു ഹദീ, ഒരു ജീവിതത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ എല്ലാവിധ പ്രയാസത്തിൽ നിന്നും മുക്തമാക്കുന്ന രീതിയിൽ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ ഒരു വചനം ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ്, മനസ്സിലായില്ലേ? എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ പിടിച്ചു നിർത്തിയത് എന്നതിന്റെ ഒരു ചരിത്ര സംഭവം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയ് കിട്ടി. ആദ്യത്തെ വഹയ് സൂറത്തുൽ അലഖിന്റെ ആദ്യത്തെ 5 വചനങ്ങൾ. എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ജബലിൻ നൂറിൽ നിന്ന് മലയിറങ്ങിയിട്ട് ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലെത്തിയത്? പേടിച്ച്, ഭീതിപ്പെട്ട്, പനി പിടിച്ച്, പുതപ്പ് മൂടാൻ ആവശ്യപ്പെട്ടിട്ടാണ്. മാത്രല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ആകെ പേടിയായിരുന്നു. എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഖദീജ റളിയല്ലാഹു തആല അൻഹ ഉറപ്പിച്ചു നിർത്തിയത്? റസൂലുള്ളാഹിന്റെ കയ്യിലിരിപ്പ് പറഞ്ഞു കൊടുത്തിട്ടാണ്. കയ്യിലിരിപ്പ്, ആ കയ്യിലിരിപ്പ് നമ്മളൊക്കെ എടുത്തിട്ടുണ്ടോ എന്ന് ആലോചിച്ചാൽ മതി. എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറച്ചു നിന്നതുപോലെ നമുക്ക് ഉറച്ചിക്കാൻ പറ്റും. ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയതമൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്, പ്രവാചകരെ, ഭർത്താവിനെ വിളിച്ചിട്ട് പറയാം, അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നബി ആണേ ഉള്ളൂ, അബിഷിർ, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല, നിങ്ങൾ സന്തോഷിക്കൂ. ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് കൂടുതൽ വിവരമൊന്നും ആയിട്ടില്ല, കാരണം എന്താ, നുബുവത്ത് അവതരിപ്പിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് പറയാം, അബിഷിർ, സന്തോഷിക്കൂ. ഫവല്ലാ ലാ യുഹ്സീക അല്ലാഹു അബദ, അല്ലാഹു നിങ്ങൾ ഒരിക്കലും അപമാനിക്കൂല, നിന്ദിക്കൂല. ഇന്നക ലതസ്ലു റഹീം, നിങ്ങൾ കുടുംബ ബന്ധം ചാർത്തുന്നു. വ തുസദ്ദിഖുൽ ഹദീസ്, സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വർത്തമാനം സത്യസന്ധമാണ്. വ തഹ്മിലുൽ കൽ വ തുഖ്രിദു ദൈഫ്, ഭാരം പേർന്നവന്റെ ഭാരം ചുമക്കുന്നവനാണ് നിങ്ങൾ, അതിഥികളെ സൽക്കരിക്കുന്നവനാണ് നിങ്ങൾ. വ തുഈനു അലാ നവായിബിൽ ഹഖ്, കാലക്കെടുതികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ സഹായഹസ്തങ്ങൾ നീട്ടുന്നവനാണ്. അതുകൊണ്ട് തന്നെ കല്ല, എനിക്ക് പേടിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ പേടിക്കണ്ട, അബിഷിർ, നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത് എന്നാണ് ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല എന്നെ പറഞ്ഞത്. റസൂൽ ഭർത്താവിന്റെ ശരീരം നന്നായി കണ്ട, ഭർത്താവിന്റെ ജീവിതത്തിലെ അകവും പുറവും നന്നായി മനസ്സിലാക്കിയ ഖദീജ റളിയല്ലാഹു അൻഹ, നിങ്ങൾ സുന്ദരനാണ്, നിങ്ങൾ സുമുഖനാണ്, നിങ്ങൾ ആരോഗ്യവാനാണ്, നിങ്ങളുടെ ശാരീരിക ഗാത്രം, നിങ്ങളുടെ പ്രത്യേകത, ശേഷി, ശേമുഷിയൊക്കെ കണ്ടില്ലേ, അതുകൊണ്ട് പേടിക്കണ്ട എന്നല്ല ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല എന്നെ പറഞ്ഞത്. പിന്നെയോ ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു തആല എന്നെ ചില വിശേഷണങ്ങളും തിരുനബിയുടെ ചില പ്രത്യേകതകളും കയ്യിലിരിപ്പും എണ്ണുകയാണ് ചെയ്തത്. അവകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പിടിച്ചു നിർത്തിയതും ഉറപ്പിച്ചു നിർത്തിയതും. അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രതീക്ഷയേകുന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ തന്റെ ഇണയിൽ നിന്ന് കേൾക്കുവാൻ കാരണമാക്കിയതും. അതൊക്കെ നമുക്കുണ്ടോ? അള്ളാഹു പറഞ്ഞ വിശ്വാസം നമുക്കുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച ആദർശവും അമലും നമ്മളുടെ അടുത്തുണ്ടോ? എങ്കിലും നമുക്ക് നിരാശപ്പെടേണ്ട, ഇച്ഛാബകപ്പെടേണ്ട യാതൊന്നുമില്ല. ഇതാണ് ഉണർത്താനുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും പ്രീതിപ്പെടുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയിൽ കഴിയുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നേടിക്കൊടുക്കുമാറാവട്ടെ. അള്ളാഹു രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ അഫുവും ആഫിയത്തും അവർക്കും നമുക്കും അള്ളാഹു കനിയുമാറാവട്ടെ. നമ്മളുടെ ഇണകളിലും മക്കളിലും അള്ളാഹു നമുക്ക് എല്ലാവർക്കും കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു നമ്മളിലൂടെ കൺകുളിർമ ഏറ്റുമാറാവട്ടെ. മരിച്ചുപോയ മാതാപിതാക്കൾക്ക് റബ്ബ് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളിൽ വഴികേടിൽ കഴിയുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വതആല ഹിദായത്തിൽ വഴി നടത്തുമാറാവട്ടെ. അള്ളാഹുവേ, നിന്റെ മഹത്തായ മഹബ്ബായ ഫദ്ല് കൊണ്ട് നീ ഞങ്ങളുടെ മാതാപിതാക്കളെ ഒരിക്കലും നരകാഗ്നിയുടെ വറകാക്കരുത് തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ ഷിർക്കിൽ കഴിയുന്നവരെ നീ തൗഹീദിൽ വഴി നടത്തണമേ തമ്പുരാനെ. നിഷിദ്ധങ്ങളിൽ കഴിയുന്നവരെ നീ അള്ളാഹുവേ നിന്റെ യഥാർത്ഥ പാതയിൽ വഴി നടത്തണമേ തമ്പുരാനെ. നീ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണല്ലോ റബ്ബേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.